കർത്താവിന്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കുരുശൂടെ കർത്താവ് സഭയായി അവന്റെ മഹത്വത്തെ പോഴ്ത്തുവാൻ വണ്ണിക്കുവാനെല്ലാം തന്ന സമയത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവകൃപ നമ്മളെ അതിനെല്ലാം സഹായിക്കുന്നു. ദൈവകൃപ എന്നുള്ള ഒരു വാക്ക്, ഒരു പദം ദൈവവചനത്തില് മാത്രം കാണുന്ന ഒന്നാണ്. ദൈവകൃപയെ കുറിച്ച് നാം കേട്ടിട്ടും നാം അനുഭവിക്കുന്നവരാണ്. നമുക്കൊരു വചനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. ടൈറ്റസ് ചാപ്റ്റർ 2:11-14.
സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്.
ദൈവകൃപയെ കുറിച്ചുള്ള വളരെ അതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു വചനഭാഗമായിട്ടാണ് ഈ വചനഭാഗത്തെ എനിക്ക് വായിക്കാൻ കഴിയുന്നത്. ദി ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് അപ്പിയേർഡ് ടു ഓൾ മെൻ. സകല മനുഷ്യർക്കും ഇതിന്റെ 11-ാം വചനത്തെ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ദൈവകൃപ അറിഞ്ഞവരാണ്, അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഈ കൃപ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നത്? ദൈവം നമുക്ക് കൃപ തരുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? ഇതിന്റെ 12-ാം വചനം നാം ഇപ്പോൾ വായിക്കുന്നു. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊള്ളുവാൻ ഈ കൃപ നമ്മെ സഹായിക്കുന്നു. 2-ാമതായി ഭക്തികേടും, എന്റെ 13-ാം വചനം, പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഇറ്റ് ഈസ് ഇൻസ്ട്രക്ടിങ് അസ്, ടീച്ചിങ് അസ്. ഈ ലോകത്തില് സുബോധത്തോടെ നീതിയോടെ ദൈവഭക്തിയോടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ദൈവ കൃപ മൂലമാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവകൃപ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ എന്തിനാണ് ദൈവം ഈ കൃപ തരുന്ന ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതില് ഒരു കാര്യത്തെ ഒന്ന് സ്ട്രെസ് ചെയ്യുവാനാണ് ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നത്. ഈ ലോകത്തില് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്, ദൈവഭക്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമുക്ക് തന്റെ കൃപ ധാരാളമായിട്ട് തരുന്നത്. എന്താണ് ഈ ദൈവഭക്തി? വാട്ട് ഈസ്, അതിന് ഇംഗ്ലീഷ് വാക്ക് ഗോഡ്ലിനെസ് എന്നാണ്. വാട്ട് ഈസ് ഗോഡ്ലിനെസ്? ഒരു കാര്യം ഞാൻ പ്രാഥമികമായിട്ട് നിങ്ങളോട് പറയട്ടെ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ അല്ല, ബട്ട് ഒരു ദൈവഭക്തിയുള്ള ജീവിതം ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ സത്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉറച്ചിരിക്കട്ടെ. ഗോഡ് ഹാസ് നോട്ട് കോൾഡ് അസ് ടു ലീഡ് എ ഗുഡ് ലൈഫ് ബട്ട് എ ഗോഡ്ലി ലൈഫ്. അത് നമ്മൾ തിരിച്ചറിയുന്നു. നല്ല ജീവിതം ജീവിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാൻ കഴിയും. എന്നാൽ ദൈവകൃപ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ഗോഡ്ലി ദൈവഭക്തിയുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. എന്ന് നാം മനസ്സിലാക്കുന്നു. സോ വി നീഡ് ഗ്രേസ് ടു ലീഡ് എ ഗോഡ്ലി ലൈഫ് ഇൻ ദിസ് പ്രസന്റ് വേൾഡ്. ഈ ലോകത്തിൽ ഇപ്പോൾ നമ്മളായിരിക്കുന്നു, വരുവാനുള്ള ലോകത്തിലല്ല, ഇപ്പോൾ ഗോഡ്ലി ലൈഫ് നയിക്കുവാൻ. ഗോഡ്ലി ലൈഫ് നയിക്കുവാൻ ആദ്യമേ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം ഗോഡിനെ അറിഞ്ഞിരിക്കണം. യു ഷുഡ് നോ ഗോഡ്. ദൈവത്തെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഗോഡ്ലി ലൈഫ് നയിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഈ ഗോഡ്ലി ലൈഫിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒന്നുണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. അൺഗോഡ്ലി അഭക്തിയുള്ള ജീവിതത്തെ കുറിച്ച് ഒന്നുണ്ട് കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. എന്താണ് ഭക്തിയുള്ള ജീവിതം, അഭക്തിയുള്ള ജീവിതം? ഇതിനെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുണ്ട് കാര്യങ്ങൾ പഴയ നിയമത്തിലെ ഒരു സംഭവമാണ്. അത് രണ്ടു പത്രോസ് അതിന്റെ രണ്ടാം അധ്യായം 5-6 വചനങ്ങളിൽ അഭക്തിയുള്ള ജീവിതം ജീവിച്ച ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അൺഗോഡ്ലി ആയിട്ട് ജീവിച്ച ആൾക്കാർ. രണ്ട് പത്രോസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 5-ാം വചനം.
പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു, മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവർത്തികൾ കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവർത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായി ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു.
നിങ്ങൾ അതിന്റെ 5-ാം വചനത്തില് ഒരു കാര്യം ശ്രദ്ധിക്കുക. നോഹയുടെ കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞിരിക്കുന്നതാണ് ഭക്തികെട്ടവരുടെ ലോകത്തിൽ, ഭക്തി കെട്ടവരോട്, അഭക്തരുടെ, അൺഗോഡ്ലി ആയിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ച് ദൈവവചനത്തില് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നോഹയുടെ കാലഘട്ടം. അതേപോലെ തന്നെ അൺഗോഡ്ലി ആയിട്ട് ജീവിച്ചവരുടെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സോദോം ഗൊമോറ. അതിന്റെ 6-ാം വചനത്തില് ഭക്തി കെട്ട് നടക്കുന്നവർ. ഈ കാര്യങ്ങൾ രണ്ട് ശ്രദ്ധിക്കുക. നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും അൺഗോഡ്ലിനെസ് ആയിരുന്നു അവിടെ പ്രിവെയിൽ ചെയ്തിരുന്നത്. അവിടെ വാണിരുന്നത് ദൈവ ഭക്തിയില്ലായ്മ ആയിരുന്നു വാണിരുന്നത്. ആ കാലഘട്ടത്തെ കുറിച്ച് ദൈവത്തിന് വായിക്കുന്ന നിങ്ങൾക്കറിയാം. യേശു കർത്താവ് ഈ രണ്ട് കാലഘട്ടങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ചിന്തിക്കാം. യേശു കർത്താവ് അന്ത്യകാലം ഈ രണ്ട് കാലഘട്ടങ്ങളെ പോലെ ആയിരിക്കും എന്നാണ് യേശു നമ്മോട് പറഞ്ഞത്. ലോക്കസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് അതിന്റെ 26 മുതൽ 28 വചനങ്ങളില് ഈ രണ്ട് കാലഘട്ടങ്ങളെയും മനുഷ്യപുത്രന്റെ വരവിന് അടയാളമായിട്ട് യേശു കർത്താവ് പറയുന്നുണ്ട്. Luke 17:26-28.
നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ മുതൽ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിത്തും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത്
യേശു കർത്താവ് ഈ രണ്ട് കാലഘട്ടങ്ങളെയും കുറിച്ച് പറയുമ്പോ നോഹയുടെ കാലത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതിന്റെ 27-ാം വചനത്തില് അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇതേപോലെ ലോത്തിന്റെ കാലത്തെ കുറിച്ച് പറയുകയാണ് അതിന്റെ 28-ാം വചനത്തില് അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. ഈ കാര്യങ്ങളും അൺഗോഡ്ലിനെസ്സുമായിട്ട് എന്താണ് ഇവിടെ തുലനം ചെയ്യാൻ കഴിയുന്നത്? തിന്നുക, കുടിക്കുക, വിവാഹത്തിന് വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക, ബൈയിങ് ആൻഡ് സെല്ലിംഗ്, പണിയുക, ബിൽഡിംഗ്, ഇതും അഭക്തിയായിട്ട് എന്താണ് ബന്ധമിരിക്കുന്നത്? യേശു കർത്താവ് ഈ കാലഘട്ടങ്ങളെ പഴയതിനും പോലും പറയുന്ന കാലഘട്ടങ്ങൾ. മനുഷ്യ നോഹയുടെ കാലഘട്ടത്താണെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കാൻ തക്ക വിധം മനുഷ്യർ അഭക്തിയുള്ളവരായിരുന്നു. ലോകത്തിന്റെ കാലത്താണെങ്കിൽ സോദോം ഗൊമോറ പട്ടണങ്ങളെ തീയും ഗന്ധവും ഇറക്കി പട്ടണത്തെ മുഴുവൻ ഉന്മൂല നാശനം ചെയ്യാൻ തക്ക വിധം അവരുടെ പാപം വലുതായിരുന്നു. എന്നാൽ യേശു ഈ രണ്ട് കാലഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സാധാരണ നാം ചെയ്തു പോരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. തിന്നുക, കുടിക്കുക, ഫീലിംഗിന്റെ മാരേജ് വിവാഹം കഴിക്കുക, പണിയുക, ഇതെല്ലാം വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ്. ഇതെല്ലാം ഒരു നല്ല ഒരു ഗുഡ് ലൈഫിന്റെ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. ഒരു ഒരു നല്ല മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ എ ഗുഡ് ലൈഫ് ബട്ട് എ ഗോഡ്ലി ലൈഫ്. ദൈവത്തിന് മഹത്വം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ സാധാരണ കാര്യങ്ങളിൽ നാം ചെയ്യുമ്പോഴും ദൈവത്തിന് മഹത്വം അതിനോട് ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗോഡ്ലി ലൈഫ് നമ്മൾ നയിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. വളരെ സാധാരണമായ കാര്യം. ദൈവത്തിന്റെ വചനം പറയും, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ മാരേജ്? എന്താണ് വിവാഹത്തിന്റെ ഉദ്ദേശം തന്നെ? നമ്മൾ വളരെ മിസ്സേജ് കേട്ടിട്ടുള്ളവരാണ്. ടു ബിൽഡ് എ ഗോഡ്ലി ഫാമിലി, ഒരു ദൈവ ഭക്തിയുള്ള ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാനാണ് ദൈവം വിവാഹത്തെ സ്ഥാപിച്ചത്. എന്തുകൊണ്ടാണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്? നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു, നമ്മൾ പണിയുന്നു. ഈ സാധാരണ കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ഈ കാലഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഗോഡ്ലിനെസ് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ചില പാപങ്ങൾ ചെയ്യുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ ജീവിക്കുന്നത് പോലെ നാം ജീവിക്കുന്നില്ല എന്നൊരു കാര്യത്തിൽ സംതൃപ്തി കണ്ടെത്താനിടയെ നമുക്കിടയാകുന്നുണ്ട് അല്ലെ. നമ്മൾ ചുറ്റുമുള്ള ലോകത്തെ നോക്കുമ്പോൾ അവരെ പോലെ ഇവരെ പോലെ ഞാനല്ല, ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്, ഐ എം നോട്ട് ലൈക്ക് ദം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അത് തെറ്റല്ല. എന്തിനാണ് ദൈവം എന്നെ വിളിച്ചത്? ദൈവകൃപ എന്റെ മേൽ വന്നത് എന്തിനാണ്? ദൈവകൃപ എന്റെ മേൽ പകരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലെങ്കിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം ജീവിക്കാതെ പോകാനുള്ള സാധ്യത ഉണ്ട്. എ ഗോഡ്ലി ലൈഫ്. ഇപ്പൊ നാം നമ്മുടെ ജീവിതത്തെ കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സാധാരണ കാര്യങ്ങളിലൂടെ ഞാൻ ചെയ്യുമ്പോൾ നോക്കേണ്ടത്, ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിലൂടെ ആർക്കാണ് മഹത്വം ലഭിക്കുന്നത്? ഇസ് ഇറ്റ് ഫോർ ഗോഡ്? ദൈവത്തിനാണോ അത് മഹത്വം ലഭിക്കുന്നത്? നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നുള്ളതല്ല. പാപം ചെയ്ത മനുഷ്യൻ ആ ഭക്ഷിച്ച ആ വൃക്ഷത്തെ കുറിച്ച് പറയുന്നത് ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ, നന്മതിന്മനെ കുറിച്ച് തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചു. നന്മതിന്മകൾ അറിയാവുന്ന ഒരു ലോകത്തിൽ ആണ് നാം ജീവിക്കുന്നത്. നലിതിന്റെ നടുവിൽ ഒരു ഗോട്ടിയായിട്ടുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സോദോമിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന അവിടുത്തെ സെക്ഷൽ സിൻസ്, അവിടുത്തെ ലൈംഗിക പാപങ്ങൾ ആണ് ആ പട്ടണങ്ങളെ ഉന്മൂല നാശത്തിലാക്കിയത് എന്നാണ് സ്മൃതി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവവചനത്തില് സോദോമിന്റെ പാപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 16:49. എസെക്കിയേൽ 16:49.
നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയസ്വൈര്യവും അവൾക്ക് അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല.
സോദോം ഗോമോറ ഈ പട്ടണങ്ങളുടെ പാപത്തെ കുറിച്ച് എസ്തെക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. അവരുടെ പാപം എന്തായിരുന്നു? നമ്മൾ ലൈംഗിക പാപങ്ങളാണെന്ന് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിന്റെ ഇംഗ്ലീഷിൽ വായിക്കാൻ ഞാൻ, ബിഫോർ ദിസ് വാസ് ദ ഗിൽറ്റ് ഓഫ് യുവർ സിസ്റ്റർ സോദോം, ഷി ആൻഡ് ഹെർ ഡോട്ടേഴ്സ് ആർ അരഗൻസ്, ഗർവം, പ്രൈഡ്, അഹങ്കാരം, അതായിരുന്നു അവരുടെ ഒരു പാപം. തീം പിളപ്പ് മലയാളത്തിൽ നല്ല ഒരു വാക്കാണ്, അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് അബണ്ടൻ ഫുഡ്. ഇഷ്ടം പോലെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഈ വചനങ്ങളെ ചിന്തിക്കും. നാം ജീവിക്കുന്ന ഈ കാലഘട്ടവുമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ എടുത്തുകഴിഞ്ഞാൽ മുക്കിന് മുക്കിന് വരുന്ന ഒരു കാര്യമാണ് റെസ്റ്റോറന്റുകൾ അല്ലെ. ഏത് മുക്കിൽ പോയി കഴിഞ്ഞാലും ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോന്ന് പൊങ്ങി വരുവാണ്. അതേപോലെ ഉണ്ടാകുന്നതാണ് ഹോസ്പിറ്റലുകൾ. ഇത് രണ്ടും കൂടെ ഇഷ്ടം പോലെ പൊങ്ങി വരികയാണ്. പുളപ്പ്, അബണ്ടന്റ് ഫുഡ്. ചിന്തിക്കുക, നാം ജീവിക്കുന്ന കാലഘട്ടം എങ്ങനെയുള്ളതാണ്. കെയർലെസ് ഈസ്, നിർഭയ ശൈലി. അതിന് ഇംഗ്ലീഷിൽ കെയർലെസ് ഈസ്, വളരെ കെയർലെസ് ആയിട്ടുള്ള ജീവിതം, ഒരു ചിന്തയുമില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതം. ആരാംസ അല്ലെ ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരാംസയുള്ള ജീവിതം, നിർഭയമായി ജീവിക്കുന്ന ഒരു ജീവിതം. സോദോമിന്റെ പാപങ്ങളായിട്ട് ദൈവജനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് പ്രൈഡ്, ഗർവം, തീൻപിളപ്പ്, നിർഭയ സ്വൈര്യം. അത് മാത്രമോ, അവർക്ക് എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. നമ്മൾ അതിന്റെ ശിക്ഷയ്ക്ക് കാരണമായ പാപങ്ങൾ ലൈംഗിക പാപങ്ങളാണെന്ന് നമ്മൾ കേട്ടിരിക്കെ, അതിലേക്കെല്ലാം ഒരു മനുഷ്യനെ നയിച്ചത് ഈ അവസ്ഥകളായിരുന്നു. അഹങ്കാരവും തീൻപിളപ്പും നിർഭയ സ്വൈര്യവും മാത്രമല്ല, അനാഥരെയും എളിയവനെയും ദരിദ്രനെയും has no concern for others. അങ്ങനെ ജീവിച്ച ഒരു കാലഘട്ടത്തെയാണ് ലോത്തിന്റെ കാലഘട്ടം എന്ന് നാം കാണുന്നത്. അത് വെളിപ്പെട്ടത് വലിയ കൊടിയ പാപങ്ങളായിട്ടാണെങ്കിലും അതിന്റെ എല്ലാം പിന്നിലുള്ള മനോഭാവങ്ങൾ, അവർ ചെയ്യാതിരുന്നത് എന്താണെന്ന് പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചിരിക്കുന്നു. യേശു പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക, എ നോർമൽ ലൈഫ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാര് വളരെ പാപത്തിൽ ജീവിക്കുന്നതാണെന്നും നാം പറയാറില്ല അല്ലെ. ഹോട്ടലിൽ പോയി ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നു, ഉണ്ടായി കഴിക്കുന്നു. അഹങ്കാരം എന്നുള്ളൊരു വാക്ക് ദൈവവചനത്തിലും ദൈവസഭയിലും വളരെ ശക്തമായി അതിനെതിരെ കേൾക്കുമ്പോൾ, നമ്മൾ ഒരിക്കലും ലോകത്തിൽ ഇതൊന്നും ഒരു പാപമായിട്ട് ഒരിക്കലും ലോകത്തിൽ നാം കേൾക്കാറില്ല. എന്തായിരുന്നു നോഹയുടെ കാലത്ത് പ്രത്യേകങ്ങളായിട്ട് നാം കാണുന്നത്? 36:6 അവർ ദൈവത്തെ ആലോചന കേൾക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. ആ ഒരു അവസ്ഥയാണ് 36:6 നാം കാണുന്നത്. എ നോർമൽ ലൈഫ്. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു നോർമൽ ലൈഫ് നാം ജീവിക്കുമ്പോഴും അതിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം യാതൊരു നിർബന്ധവും ഇല്ല എന്ന് നാം ദൈവവചനത്തിൽ കാണുന്നു. ഗോഡ്ലി ലൈഫ്, ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഗോഡ്ലി ലൈഫ് ഉളവാക്കും. ഗോഡ്ലി ലൈഫിന്റെ ഒരു 3 പ്രത്യേകതകൾ പറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഞാനൊരു ഗോഡ്ലി ലൈഫ് ആണോ നയിക്കുന്നത് എന്ന് തിരിച്ചറിയുക. എപ്പോഴും നമുക്കൊരു ടെസ്റ്റ് ആവശ്യമാണ്. ദൈവവചനം എപ്പോഴും നമ്മളെ ഒരു കണ്ണാടി എന്നതുപോലെ നമ്മെ സഹായിക്കും. ഞാൻ നമ്മുടെ ചിന്തകളോ നമ്മൾ മറ്റൊരുത്തുനിന്ന് കേൾക്കുന്ന വാക്കുകളോ ഒന്നുമല്ല നമ്മുടെ ഒരു ഉരകല്ലായിട്ട്, ഒരു കണ്ണാടിയായിട്ട് ഞാൻ അറിയേണ്ടത് ദൈവവചനം എന്തു പറയുന്നു. ഗോഡ്ലി ആയി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം തിരിച്ചറിയാൻ പോലുള്ള എളുപ്പ ഒരു വഴിയാണ് അദ്ദേഹത്തിന്റെ സംസാരം, ആ വ്യക്തിയുടെ നാവ് എന്ന് പറയും. നമുക്കൊരു വചനം വായിക്കാം, യാക്കോബിന്റെ ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ 26 വചനം.
നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് തൻ ഭക്തി നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ.
ഓ, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഗോഡ്ലി ലൈഫ്, ഒരു ദൈവഭക്തിയുള്ള ജീവിതം നാം ജീവിക്കുമ്പോൾ അത് പുറപ്പെട്ടു വരുന്നത്, അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ, അതിന്റെ ഒരു വെളിപ്പെടൽ, ഇറ്റ് ഈസ് വെരി എവിഡന്റ് ഇൻ അവർ ടങ് വാട്ട് വി സ്പീക്ക്. അതിന്റെ 3 അധ്യായത്തിന്റെ 2 വചനം പറയുന്നു, യാക്കോബിന്റെ ലേഖനത്തിന്റെ 3 അധ്യായത്തിന്റെ 2 വചനം.
നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകും.
നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഈ സ്റ്റംബിൾ ഇൻ മെനി വേസ് അല്ലെ, നമ്മളെല്ലാവരും കുറിച്ച് പറയുന്നതാണ് ഈ സ്റ്റംബിൾ ഇൻ മെനി വേസ്.
ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണി നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള മനുഷ്യൻ ആകുന്നു.
പുരുഷനാകുക ഗോഡ്ലി ലൈഫിന്റെ ഒരു എവിഡൻസ് ആണ് ഹിസ് സ്പീച്ച് സ്ട്രോങ്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, തക്ക സമയത്ത് പറഞ്ഞ ഒരു വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരഞ്ഞ പോലെ. ഒരു വചനം കൂടെ നമുക്ക് ചിന്തിക്കാം, യെഫേസ്യ ലേഖനത്തിന്റെ 4 അധ്യായത്തിന്റെ 29 വചനം.
കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്.
കേൾക്കുന്നവർക്ക് എന്ത് ലഭിക്കുന്നത് എന്നാണ് പറയേണ്ടത്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. വഹനു ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മെ കേൾക്കുന്നവർക്ക് നമ്മുടെ സംസാരത്തിലൂടെ ഒരു കാര്യം ലഭിക്കണമെന്ന് ദൈവത്തിന്റെ വചനം, എന്താണ് അവർക്ക് ലഭിക്കേണ്ടത്? ദേ റിസീവ് ഗ്രേസ്. അപ്പൊ നമ്മളിലൂടെ കൃപ മറ്റുള്ളവരിലേക്ക് ഒഴുകുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ വാക്കുകളിലൂടെ കൃപ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയും എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. ഹി ഗ്രേസ്, കേൾക്കുന്നവർ കൃപ. കൃപ നിറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ കഴിയും. കൃപ നിറഞ്ഞ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ ദൈവകൃപ അവർക്ക് ലഭിക്കും എന്നാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗോഡ്ലി ലൈഫ്, അതിന്റെ ഒരു വെളിപ്പെടലാണ് നമ്മുടെ സ്പീച്ച്, നമ്മുടെ സംസാരം. വേറൊരു ഏരിയ ഗോഡ്ലി ലൈഫ്, 6 അധ്യായത്തിന്റെ 6 വചനം. തിമോത്തി 6 അധ്യായത്തിന്റെ 6 വചനത്തിന്റെ 2 ഭാഗം.
അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാണ്.
അലംഭാവം എന്നുള്ള മലയാളം വാക്ക് അത്ര ക്ലിയർ അല്ല. കണ്ടെന്റ്മെന്റ്, സംതൃപ്തി എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഗോഡ്ലിനെസ് ഈസ് ആക്ച്വലി ഈസ് എ മീൻ ഓഫ് ഗ്രേറ്റ് ഗെയിൻ വെൻ അക്കംപനീഡ് ബൈ കണ്ടെന്റ്മെന്റ്. ദൈവഭക്തിയുടെ വേറൊരു പ്രായോഗിക വശമാണ് കണ്ടെന്റ്മെന്റ്, സംതൃപ്തിയുള്ള ജീവിതം. നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ സംതൃപ്തിയുള്ള ഒരു ജീവിതമായിട്ടാണോ നമുക്കും മറ്റുള്ളവർക്കും തിരിച്ചറിയാൻ കഴിയുന്നത്? ഈ കാലഘട്ടത്തിന്റെ, ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കോമ്പറ്റീഷൻ. സംതൃപ്തിയുടെ ഒരു ഓപ്പോസിറ്റ് എന്ന് പറയാം, മത്സരം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മത്തായിയുടെ 20 അധ്യായത്തില് മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്കയച്ച ദാസന്മാരുടെ ഒരു ഉപമ യേശു പറയുന്നുണ്ട്. 3 മണി നേരത്തും 6 മണി നേരത്തും 9 മണി നേരത്തും 11 മണി നേരത്തും അവരെ അയച്ചു. ആദ്യമേ 11 മണി നേരത്ത് അയച്ചവന് ഒരു വെള്ളിക്കാശ് കൂലി കൊടുത്തു. ഈ സമയം പറഞ്ഞൊത്ത കൂലി പറഞ്ഞൊത്ത അവർക്ക് മൂന്നാം മണി നേരത്തെ വന്നവർക്ക് അവർക്ക് ഭയങ്കര അസ്വാരസ്യം ഉണ്ടായി. പകലത്തെ വെയിൽ മുഴുവൻ സഹിച്ച ഞങ്ങളോട് നീ ഈ അവസാനം വന്നവനെ ഈ ഈവനിങ് വന്നതിന് തുല്യമാക്കിയല്ലോ. എന്താണ് അവിടെ അവർക്ക് കിട്ടിയത് ലഭിച്ചു, പക്ഷെ അവർ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവര് അസംതൃപ്തി തൃപ്തിയുള്ളവരായി തീർന്നു. യേശു പറഞ്ഞു, മുമ്പന്മാർ ആകും, മുമ്പന്മാർ പിന്തന്മാരാകും. ദൈവ കൃപ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ സംതൃപ്തിയുള്ള ജീവിതം നയിക്കുവാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണെന്ന് നാം തിരിച്ചറിയണം. ലോകത്തിലുള്ള ഒന്നിനും നമുക്ക് സംതൃപ്തി തരാൻ കഴിയത്തില്ല. നമുക്ക് പല കാര്യങ്ങൾ, പണം, പ്രശസ്തി എല്ലാം നമുക്ക് തരുവാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഇതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യമായ സംതൃപ്തി നമുക്ക് തരുവാൻ കഴിയത്തില്ല. യേശു 5,000 പേരെ ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വചനമാണ്, അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പം കഴിച്ചാൽ മാത്രം പോരെ, ഒരു തൃപ്തി ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ഗോഡ്ലി ലൈഫിന്റെ ഒരു രണ്ടാമത്തെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം, എ കണ്ടന്റഡ് ജീവിതം. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തില് ഒരു സംതൃപ്തിയുള്ള ജീവിതം വരെ നയിക്കുന്നുവെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ദൈവ കൃപ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് മാത്രമേ ഒരു ഗോഡ്ലി ആയിട്ടുള്ള സംതൃപ്തിയുള്ള ജീവിതം നയിക്കുവാൻ കഴിയത്തുള്ളൂ. രണ്ടാമതായിട്ടൊരു ഏരിയ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ അതിന്റെ ഇമ്പ വായിച്ച വചനത്തിന്റെ അടുത്ത വചനം 1:27.
പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു.
ദൈവഭക്തിയുടെ ഒരു ലക്ഷണമാണ് നമ്മളിത്. ലോകത്തിന്റെ കാര്യത്തെ കുറിച്ച് എസ്കെ പ്രവാചകത്തിൽ പുസ്തകത്തെ നമ്മൾ വായിച്ചപ്പോൾ കേട്ടു, അവർ എളിയവരെയും ദരിദ്രരെയും സഹായിച്ചില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, അവർ അനാഥരെയും വിധവകളെയും അവർ ചെന്ന് കണ്ടില്ല, സഹായിച്ചില്ല എന്നുള്ളത്. ദേർ നോ കൺസേൺ ഫോർ അതേഴ്സ്. ഒരു ഗോഡ്ലി ലൈഫിൽ തീർച്ചയായും വെളിപ്പെടുന്ന ഒരു കാര്യമാണ് എ കൺസേൺ, മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കൺസേൺ, ഒരു പരിഗണന. അനാഥര, വിധവര്, ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഹി ഈസ് എ ഫാദർ ടു ദ ഫാദർലെസ് ആൻഡ് എ ജഡ്ജ് ടു ദ വിഡോസ്. ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ദൈവവചനത്തിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ എളിയവന്റെയും ദരിദ്രത്തിന്റെയും ദൈവം, അനാഥരുടെയും വിധവരുടെയും ദൈവം. ദോസ് ഹു റിയലി നീഡ് ഹെൽപ്പ്, അവരുടെ ദൈവം എന്ന് വിളിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു ഭക്തി വ്യർത്ഥമാണ്, ഇഫ് യു ആർ നോ കൺസേൺ ഫോർ അതേഴ്സ്. ദൈവവചനത്തിന്റെ ഒരു മൂന്ന് കാര്യങ്ങൾ, ദൈവ കൃപയിൽ നാം ജീവിക്കുമ്പോൾ, ഭക്തിയുള്ള ഒരു ജീവിതം നമ്മൾ ഇന്ന് വെളിപ്പെടുമ്പോൾ അതിന്റെ ഒരു ബഹുസ്ഫുരണമായിട്ട് ദൈവവചനത്തിൽ ഇരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നാം ചിന്തിച്ചത്. അവർ നമ്മുടെ നാവ്, നമ്മുടെ സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് കൃപയാണ് ലഭിക്കേണ്ടത്. നാം ചിന്തിച്ചു നോക്കുക. രണ്ടാമതായി, ആർ യു ലീഡിംഗ് എ കണ്ടന്റഡ് ലൈഫ്? മൂന്നാമതായി, ഡു ഹാവ് കൺസേൺ ഫോർ അതേഴ്സ്? ഞാൻ ആദ്യം പറഞ്ഞ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. നമുക്കൊന്നുകൂടെ അത് വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2:5, ദൈവകൃപ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നതെന്ന്.
സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യാശയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവത്തോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അവൻ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു.
ആണ് യേശു കൃപ നമുക്ക് ലഭിച്ച യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ, ഒരു സ്വന്ത ജനമാക്കി നമ്മെ അവൻ തീർത്തപ്പോൾ, ദൈവകൃപ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പകർന്നു ലഭിച്ചപ്പോൾ, നമുക്ക് ലഭിച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. സോ വി ഹാവ് ടു റിഫ്ലക്ട് ഗോഡ്സ് ലൈഫ്. ഒരു ദൈവ മഹത്വം നമ്മളിവിടെ വെളിപ്പെടുവാനാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്, തന്റെ അവസാനത്തിന്റെ രക്തവും നമുക്ക് വേണ്ടി തന്നത് തനിക്ക് വേണ്ടി തന്റെ സ്വന്തം ജനമാണെന്ന് ദൈവത്തിന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ നാം ഓരോരുത്തരെയും നോക്കുമ്പോൾ ദൈവത്തിന് പറയാൻ കഴിയണം, ഹീസ് മൈൻ, അവൻ എന്തിയാണ്, അവൾ എന്തിയാണ് എന്ന് പറയുവാൻ. അതിന് ദൈവത്തിന് ആ വ്യക്തിയിലൂടെ ദൈവിക സ്വഭാവം വെളിപ്പെടുമ്പോൾ, ഗോഡ്ലിനെസ് വെളിപ്പെടുമ്പോൾ ദൈവത്തിന് ധൈര്യത്തോടെ പറയാൻ കഴിയും ഇവർ എന്റെ ജനമാണ്. എബ്രായരിൽ 11-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവൾ എന്റെ ജനമെന്ന് വിളിക്കപ്പെടുവാൻ ദൈവത്തിന് ലജ്ജിക്കുന്നില്ല. Is God ashamed of us or proud of us? ദൈവം നമ്മെ കുറിച്ച് അഭിമാനിക്കുമോ? ദൈവം നമ്മെ കുറിച്ച് ലജ്ജിക്കും. ദൈവകൃപ ദൈവം നമുക്ക് തന്നിട്ടാണ് ദൈവം നമ്മളോട് ഇങ്ങനൊരു ജീവിതം ദയിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ സ്വയശക്തിയിലതിന് ഒരിക്കലും കഴിയത്തില്ല. It's only by the grace of God. നാം ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വചനം വായിച്ചു നിർത്താം. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ തന്നെ ഒരു വചനം വായിക്കാം. 2 Peter 2:9.
കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ.
സത്യമുള്ള ഒരു ജീവിതം നയിക്കുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ദ ലോർഡ് നോസ് ഹൗ ടു റെസ്ക്യൂ ദ ഗോഡ്ലി. ദൈവം അറിയുന്നവനെ, ദൈവഭക്തിയോടെ ജീവിക്കുന്നവനെ രക്ഷിക്കുവാൻ ദൈവത്തിന് അറിയാം. അതേസമയം തന്നെ അബദ്ധത്തിൽ ജീവിക്കുന്നവരെ നശിപ്പിക്കുവാനും ദൈവത്തിന് അറിയാമെന്നാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. സോ ഈ ഗോഡ്ലി ലൈഫ് ഗോഡ് നോസ്, അവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് അറിയാം. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട കാര്യം എന്താണ്? നമ്മൾ ഉത്സാഹിക്കേണ്ടത് ഒരു ഗോഡ്ലി, ഒരു ദൈവഭക്തിയുള്ള ജീവിതം ജീവിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. ഇതിന് സാധിക്കുവാനാണ് ദൈവം തന്റെ കൃപയെ നമുക്ക് ധാരാളമായി തന്നിരിക്കുന്നത്. അവന്റെ കൃപയെ നാം ഒരിക്കലും വൃഥാവാക്കരുത്, അതൊരിക്കലും തുച്ഛീകരിക്കരുത്. ദൈവഭക്തിയുള്ള ഒരു ജീവിതം നമ്മളിൽ എല്ലാവരും വെളിപ്പെടട്ടെ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അത് ആ ഒരു ജീവിതം ജീവിക്കാൻ ദൈവം സഹായിക്കണം. കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിലൂടെ നിങ്ങൾക്ക് കൃപമേൽ കൃപ തന്നിരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ ഭക്തികെട്ട ലോകത്തിൽ ദൈവഭക്തരായി ജീവിക്കുവാൻ ആ കൃപ ഞങ്ങളെ ശിക്ഷിച്ച് വളർത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ആ കൃപയുടെ കീഴിൽ ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്ന കർത്താവേ, ആ കൃപ ഭരിക്കുവാൻ കൃപാസനത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഏത് സമയവും ധൈര്യത്തോടെ കടന്നു വരുവാൻ നിങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവഭക്തിയുള്ള ഒരു ജീവിതം, ദൈവത്തിന് മഹത്വമുള്ള ഒരു ജീവിതമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ മനോഭാവങ്ങൾ, നിങ്ങളുടെ ജീവിത തിരഞ്ഞെടുപ്പുകൾ എല്ലാം നിങ്ങളുടെ മറ്റുള്ളവരുടെ മനോഭാവങ്ങൾ എല്ലാം ഒരു ദൈവഭക്തിയുള്ള ജീവിതത്തെ ജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ അല്ലല്ലോ, ഒരു ഗോഡ്ലി, ഒരു ദൈവഭക്തിയുള്ള ജീവിതം ജീവിക്കുവാനാണ് ഞങ്ങളെ വിളിച്ചെടുക്കുന്നതിനുള്ള തിരിച്ചറിവിലേക്ക് ഞങ്ങളെ എത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിനെ നാമത്തിൽ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ട്.